നമുക്ക് വാക്യം വായിക്കാം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:17. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:17. By this love is perfected with us, so that we may have confidence in the day of judgment, because as he is, so also are we in this world. ന്യായവിധി ദിവസത്തിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന്, കോൺഫിഡൻസ് ഇൻ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. എന്ത് ചെയ്യണം ഈ ന്യായവിധി ദിവസത്തിൽ ധൈര്യമുണ്ടാകാനായിട്ട്? ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ അല്ലേ? ഒത്തിരി പേര് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം കോടതി പോകുന്ന കാര്യമാണ് അല്ലേ? ആൾക്കാർ ആക്സിഡന്റ് ആയിട്ട് വഴിയിൽ മരിച്ചു കിടന്നാലും അപകടത്തിൽപ്പെട്ട് കിടന്നാലും ആൾക്കാർ അടുത്തു പോകത്തില്ല. എന്താ റീസൺ അറിയാവോ? പിന്നെ സാക്ഷ്യം പറയാൻ കോടതി പോകേണ്ടി വരും. കാരണം എപ്പോഴും നമുക്ക് പേടിയുള്ള കാര്യമാണ് കോടതി. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ന്യായവിധി ദിവസത്തിൽ, ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്, അന്ന് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുക. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് ന്യായവിധി. ഒത്തിരി ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് രണ്ട് ന്യായവിധിയാണുള്ളത്. ഒന്ന്, വെള്ള സിംഹാസനത്തിലെ ന്യായവിധി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയും ബൈബിൾ അതിനെ. റെവലേഷനിൽ നമ്മളത് കാണുന്നുണ്ട്, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. അത് അവിശ്വാസികൾക്കുള്ള ന്യായവിധിയാണ്, അവിശ്വാസികൾക്കുള്ള ന്യായവിധി. അന്ന് പുസ്തകങ്ങൾ തുറക്കും, ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം തുറക്കും. പുസ്തകങ്ങൾ എഴുതിയിരുന്ന ഒത്തവണ്ണം അവർക്ക് പ്രതിഫലം കൊടുക്കും. അവരെ തീപ്പൊയ്കയിലേക്ക്, ലേക്ക് ഓഫ് ഫയറിലേക്ക് വലിച്ചെറിയും. അതാണ് അവിശ്വാസികളുടെ ന്യായവിധി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനായി ജീവിതം സമർപ്പിച്ച് യേശുവിനായി ജീവിക്കുന്നവർക്ക് ആ ന്യായവിധിയിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കൊരു ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതിന് ബൈബിൾ പറഞ്ഞ പേര് ഭീമ എന്നാണ്, ന്യായ സിംഹാസനത്തിന്റെ പേര് ഭീമ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നാം നിൽക്കേണ്ടി വരും. പ്രതിഫല വിഭജനം. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. അന്ന് ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ എഴുതി വച്ചിരിക്കുക. എന്നൊന്നുകൂടെ ആവർത്തിക്കട്ടെ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവര് വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരത്തില്ല. അത് അവിശ്വാസികൾക്കും അധർമ്മികൾക്കും ഒക്കെയുള്ള ന്യായവിധിയാണത്, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ദൈവമക്കൾക്കില്ലത് നിൽക്കണ്ട. പക്ഷെ നാം നിൽക്കേണ്ടത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരേണ്ടി വരുന്നത്. പ്രതിഫല വിഭജനം. നാം ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കോണം പ്രാപിക്കുവാൻ അന്ന് ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ, വിത്ത് കോൺഫിഡൻസ്, എന്ത് ചെയ്യണമെന്ന് അവിടെ എഴുതി വച്ചിരിക്കുക. അതാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. എന്താ അവിടെ നമ്മൾ വായിച്ചത്? ബൈ ദിസ് ലവ് ഈസ് പെർഫെക്റ്റഡ് വിത്ത് അസ്. മലയാളത്തില് സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. സ്നേഹത്തിന്റെ തികവാണ് കർത്താവിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. സ്നേഹത്തിന്റെ പെർഫെക്ഷൻ, സ്നേഹത്തിന്റെ തികവ്. എന്റെ താഴൊരു വാക്യം കൂടിയുണ്ട്, പതിനെട്ടാം വാക്യം, There is no fear in love, but perfect love casts out fear. Because fear involves punishment, and the one who fears is not perfected in love. സ്നേഹത്തിൽ ഭയമില്ല. പിന്നെ പറയുകയാണ്, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അപ്പോൾ സ്നേഹത്തിന്റെ തികവില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കാര്യം ഭയമാണ്. സ്നേഹത്തിന്റെ തികവ്, പെർഫെക്ഷൻ ഇൻ ലവ്, ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്നേഹത്തിന്റെ തികവ്, ഈ കർത്താവിനോടുള്ള ഈ ഇന്റിമേറ്റ് ആയിട്ടുള്ള സ്നേഹമില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഭയം കയറുന്നത്. കർത്താവ് വരാൻ പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയോ, ആ സ്നേഹത്തിന്റെ തികവില്ലാത്തത് കൊണ്ടാണ് ഈ ഭയം ഉണ്ടാകുന്നത്. സ്നേഹത്തിന്റെ തികവുള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ, എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ഒരു ബന്ധത്തിലാണെങ്കിൽ ഒരിക്കലും ആ വ്യക്തി എനിക്ക് ദോഷം ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കത്തോലൂല്ല, അല്ലേ? ഇല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന, അതിയായി നമ്മളെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ദോഷം ചെയ്യും നമ്മൾ ചിന്തിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് സ്നേഹത്തിന്റെ ഒരു തികവ. അവിടെ എല്ലാ ഭയങ്ങളും മാറിപ്പോവും, എല്ലാ ഭയങ്ങളും മാറിപ്പോവും. അതിന്റെ തുടക്കം എവിടെയാണെന്നറിയാമോ? അതിന്റെ ആരംഭം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. അവിടെയാണ് തുടങ്ങുന്നത്. ഒരു ഭക്തയായ ഒരു സ്ത്രീ ദൈവത്തെക്കുറിച്ച് മൂന്ന് കാര്യം എഴുതി, അവരുടെ ഒരു വെളിപ്പാട്. ഫസ്റ്റ്, ഗോഡ് ഈസ് ദ മേക്കർ, അല്ലെങ്കിൽ ഗോഡ് ഈസ് ദ ക്രിയേറ്റർ, ദൈവം സൃഷ്ടാവാണ്. രണ്ടാമത് അവർ ദൈവം എനിക്ക് അടുത്ത് വെളിപ്പെടുത്തുന്നു, ഗോഡ് ഈസ് ദ കീപ്പർ ഓർ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ, ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല ദൈവം പരിപാലിക്കുകയും ചെയ്യുന്ന കൂടിയാണ്. മൂന്നാമത്തെ വെളിപ്പാട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റെവലേഷൻ, ദൈവം ഓർക്ക് കൊടുത്തു, ഗോഡ് ഈസ് ദ ലവർ, ഗോഡ് ഈസ് ദ മേക്കർ, ഗോഡ് ഈസ് ദ കീപ്പർ, ഗോഡ് ഈസ് ദ ലവർ. ദൈവം സ്നേഹിക്കുന്നവനാണ്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാ സൃഷ്ടിച്ചതെന്നറിയാവോ? തന്റെ സ്നേഹത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ കൈകൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയപ്പോൾ എങ്ങനെയുണ്ടാക്കിയെന്നറിയോ? തന്റെ സ്നേഹത്തിലാ അവൻ മനുഷ്യനെ തന്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയേ. ബാക്കി എല്ലാ സൃഷ്ടിയും ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിട്ടാ. ഗോഡ് ഹസ് ക്രിയേറ്റഡ് എവരിത്തിങ് ഈസ് ഫോർ മാൻ. മനുഷ്യന് വേണ്ടിട്ടല്ല ഉണ്ടാക്കിയേ. ഹീ ഈസ് ദ സെന്റർ ഓഫ് ഗോഡ്സ് പർപ്പസ്, ഹീ ഈസ് ദ സെന്റർ ഇൻ ഗോഡ്സ് പ്ലാൻ. ഈ മനോഹരമായ പക്ഷികളെ സൃഷ്ടിച്ചതിന് വേണ്ടിട്ടാണെന്നറിയോ? തന്റെ മക്കൾ ഇത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിട്ട്. ഞങ്ങളെ ക്യാമ്പ് സെന്ററിൽ ഇരിക്കുമ്പോഴത്തേന് ഒരു മരത്തിൽ ഒരു തത്ത വന്ന് പറന്നിരുന്നു. ആരൊക്കെ സൗരന്മാര് സെനറ്ററുണ്ടായിരുന്നു? ഞങ്ങൾ ആരൊക്കെ സൗരന്മാർ ഇങ്ങനെ അടുത്ത് നിൽക്കുക, ഞങ്ങൾ അവിടെ നോക്കി, എന്തൊരു ബ്യൂട്ടിയാണ് തത്ത. ഇനി സാധാരണ തത്തേക്കാളും കുറച്ചും കൂടെ മനോഹര ഉള്ള തത്തയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം. ഇത് വന്ന് ഇച്ചിരി സമയം മരത്തിന്റെ മുകളിൽ ഇരുന്ന കായൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അതിന് ഞങ്ങൾ കുറച്ച് സമയം ശ്രദ്ധിച്ച് നോക്കി, എത്ര ഭംഗിയാ തത്തയ്ക്ക്. ചില ആൾക്കാർ അതുകൊണ്ടാണ് അതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് വളർത്തുന്നതെന്നറിയോ? എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാ, എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാ. കണ്ടിട്ടില്ലേ, അത് നമ്മൾ ഈ മൃഗശാലയിലൊക്കെ പോകുമ്പോഴത്തേന് എന്തൊരു സന്തോഷം. പിള്ളേർ ഭയങ്കര എക്സൈറ്റഡാ. ഞങ്ങൾ
മൈസൂരിൽ ആ സൂവിൽ ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് പോയിരുന്നു. കുട്ടികളങ്ങ് എക്സൈറ്റഡ് ആകുക ഓരോന്നിനെ കാണുമ്പോൾ. സിംഹത്തിൻ്റെയൊക്കെ അലർച്ചയൊക്കെ അവിടെ, അതിനും ഒരു സൗന്ദര്യമുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാ, ദൈവത്തിന്റെ സ്നേഹത്തിൽ സൃഷ്ടിച്ചതാണ്. രണ്ട്, ഇത് സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. എഴുതിച്ചിരിക്കുകയാണ്, ദൈവം ഒരു തോട്ടം, ഈ കിഴക്കേതിനിൽ ഒരു തോട്ടം ഉണ്ടാക്കി മനുഷ്യനെ അവിടെ പാർപ്പിച്ചു. നമ്മൾ തിരിച്ചറിയണം സോരങ്ങളെ, ദൈവത്തിന്റെ പർപ്പസിന്റെ സെന്ററിൽ നിൽക്കുന്ന മനുഷ്യനാ, ദൂതന്മാരല്ല, മനുഷ്യന. മാത്രമല്ല, ദൈവത്തിന് ഈ മനുഷ്യനോടുള്ള സ്നേഹമാ ദൈവം ഇതെല്ലാം ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, ദൈവം ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇട്ടച്ചു പോലെ ചെയ്യുന്നേ. ദൈവം ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം അതിനെ പരിപാലിക്കുകയും കൂടെ ചെയ്യുക. സാംസ് 104, അവിടെ മനോഹരമായ ചില വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു. സാംസ് 104, അതിന്റെ അഞ്ചാം വാക്യം. കണ്ടോ, ദൈവം അതിനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നോണ്ടാ ഇതിങ്ങനെ നിൽക്കുന്നേ. അടുത്തത്,
നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി, വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു, അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു, മലകൾ പൊങ്ങി താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി, ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിറിട്ടു.
കണ്ടോ, ശ്രദ്ധിച്ചേ, ഈ കടല് മൊത്തം നോക്കിയാൽ കടലാ കൂടുതലും, കര കുറവേ ഉള്ളൂ. ഈ കടലെല്ലാം കൂടി അടിച്ചിങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യവംശവും തീർന്നു പോകും. പക്ഷെ നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ രണ്ട് സുനാമിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് രണ്ട് കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇനിയും ഒരു സുനാമിയും അടിക്കരുത് എന്ന് പറഞ്ഞു. അതും കുറച്ചു ദൂരം ഈ സുനാമി ഒന്ന് കയറിയുള്ളൂ, അധികം ദൂരം ഒന്നും കയറിയില്ല. ഇടയ്ക്കൊന്ന് ആ ചെന്നൈ വഴി ഒന്ന് കയറി, നാഗപട്ടണം വഴി ഒന്ന് കയറി, ഇന്തോനേഷ്യ വഴി, ശ്രീലങ്ക വഴി ഒന്ന് കയറി, വിറച്ചുപോയ ആൾക്കാർ. പക്ഷേ ഈ തിരകള് ഇത് സുനാമി പോലെ അടിച്ചു വരാതിരിക്കാനായിട്ട്, ഞാൻ ഒരു പ്രാവശ്യം ആലപ്പുഴ വഴി പോയപ്പോഴത്തേന് വലിയ കല്ല് കൊണ്ടുവന്നിട്ടിരിക്കുക, ഭയങ്കരം വലിയ കല്ല് കൊണ്ടുവന്നിട്ടിരിക്കുക. എന്നറിയോ, ഈ കടൽ അടിച്ചു കയറി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആൾക്കാർ കൊണ്ടുവന്നിട്ടിരിക്കുക. ഞാൻ അന്നിട്ട് ഓർത്തു, ദൈവമേ നീ കല്ലുകൊണ്ടല്ല ഇതിനതിരിട്ടത്, പഞ്ചസാര മണൽ കൊണ്ട് അതിനതിരിട്ടിരിക്കുന്നത്. ഇവിടം വരെ വരാ ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അയ്യോ, അതുകൊണ്ട് അത്ഭുതപ്പെടുന്നേ, ഈ തെര ഇങ്ങനെ വരുമ്പോഴത്തേന് പഞ്ചസാര മണൽ കൊണ്ട് ഇതിനതിരിട്ടിരിക്കുന്നവനായൊരു ദൈവം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാര്യം? ഇടയ്ക്കിടയ്ക്ക് നാസായിന്ന് ആൾക്കാർക്ക് ഒരു വെളിപ്പാടുണ്ടാവും, അവിടെ നിന്ന് ഒരു മിറ്റിയോർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, എപ്പം വേണമെങ്കിലും ഇടിക്കാം. എല്ലാവരും പേടിയാ, കുറച്ച് പേര് പ്രാർത്ഥന തുടങ്ങും, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഞങ്ങൾ വേറെ ഇവിടെ നിന്ന് അങ്ങോട്ട് മിസൈൽ വിട്ട് അതിനെ പൊട്ടിക്കാൻ പോവാണ്, അങ്ങനെ ഭയങ്കര പരിപാടികൾ. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വെളിപ്പാട് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും, അത് ഭൂമിയുടെ 67,000 km മൈൽ അപ്പുറ ദൂരെ കിടന്ന് പോയി. ഞാൻ പറഞ്ഞു, എന്നാ ഇടിക്കാത്തെന്നറിയാവോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നോണ്ടാ ഇത് ഇടിക്കാതെ നിൽക്കുന്നേ. അത് ഞാൻ പറഞ്ഞു, ദൈവം ഇതിനെ സൃഷ്ടിച്ചേ ചെങ്ങ് ദൂരെ അങ്ങ് പോയിരിക്കുകയല്ല ചെയ്യുന്നത്, ദൈവം ഇതിനെ പരിപാലിക്കുക. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് വേനലും മഴയും ഇതെല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ പോയി നാം ആഹാരം കഴിക്കുന്നത്. എന്നാലും ചോദിക്കേ, ഇതെങ്ങാണോ ഇച്ചിരി താളം തെറ്റിയാൽ, അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഡ്രോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ 61 വർഷത്തിൽ ഇത്ര വലിയ ഡ്രോട്ട് ഉണ്ടായിട്ടില്ല. പശുക്കളൊക്കെ ചത്തു വീഴുന്നു, അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് കുറയ്ക്കണമെന്ന് ഗവൺമെന്റ് ആൾക്കാരോട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരിച്ചിരേം കാണുമ്പോൾ തന്നെ വെപ്രാളവാ. പക്ഷെ ഗോഡ്, ഹീ ഈസ് ദ കീപ്പർ, ഹീ ഈസ് ദ പ്രൊട്ടക്ടർ. അവിടെ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നോണ്ടാ നമ്മുടെ ഭൂമി ഇങ്ങനെ നിൽക്കുന്ന സോരങ്ങളെ. അവിടെ നാസാക്കാർ പറഞ്ഞു കേട്ടൊന്നും പേടിക്കരുത്, നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ തീരുമാനിച്ചാലേ ഇടിക്കുകയുള്ളൂ. ഇടി വരുന്നുണ്ട്, അതിപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോഴാണ് ഇടി വരുന്നത്. അതുകൊണ്ട് അപ്പച്ചൻ തീരുമാനിക്കാതെ ഒന്നും ഇവിടെ സംഭവിക്കത്തില്ല. ഇതുവഴി വരുന്നത് അതുവഴി എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. അവർക്കൊരു ആശ്വാസ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ രക്ഷപ്പെട്ടല്ലോ. ഇടയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് റഷ്യ വന്നൊന്ന് പൊട്ടി, ആ പാടെ വലിയ പ്രശ്നമായി, എല്ലാവരും വിറകും വെപ്രാളവും പിടിച്ചു. സൗരങ്ങളെ, അതുമാത്രമല്ല സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായ റേഡിയേഷൻസ് അതെങ്ങാണോ നേരെ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിച്ചു. പക്ഷെ ദൈവം അതിന് ഒരു മേലാപ്പൊന്ന് വിരിച്ചു. കണ്ടില്ലേ, നമ്മൾ ഈ വെയില് വെയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഷാമിയാന കിട്ടുന്ന പോലെ ദൈവം ഒരു ഓസോൺ ലെയറങ്ങ് വിരിച്ചു വെച്ചിരിക്കുക. അതിനൊരു ശകലം ഹോള് വീണെന്ന് കരുതി എല്ലാവരും നെഞ്ചത്തടിയും കൈയ്യട്ടടിയും എന്നാ അവിടെ പ്രശ്നങ്ങളാണ്. നമ്മൾ പറഞ്ഞു ക്ലോറോ ഫ്ലൂറോ കാർബൺ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നമ്മുടെ കർത്താവ് ഒരു ചെറിയൊരു ഒരു ഷാമിയാന നമ്മുടെ മുകളിൽ ഇട്ടിട്ടുണ്ട്, അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്ക് മുകളിലോട്ട് നോക്കി പറയണം, എന്റെ കർത്താവേ നീ തന്ന ഓസോൺ ലെയറിനായി സ്തോത്രം. എത്ര കൃത്യമായിട്ടാ ചൂടും തണുപ്പും ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബാംഗ്ലൂരുകാർ. എത്ര നല്ല കാലാവസ്ഥയുടെ സ്തോത്രം. എന്നിട്ട് പോലും നമുക്ക് പിടിക്കുന്നില്ല, നമ്മൾ എന്നിട്ടും പറഞ്ഞത് ശരിയല്ല, എന്നാലും ഇടയ്ക്കിച്ച് ചൂട് കൂടുന്നു എന്നുള്ളതാ. ഞാൻ പറഞ്ഞത് ദൈവം ഇതിനെ മനോഹരമായിട്ട് പരിപാലിക്കുന്നു പറയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുന്നേ. അടുത്തൊരു വാക്യം നിങ്ങൾ വായിച്ചു നോക്കി, എന്റെ 10-ാം വാക്യം.
അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവൻ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു, അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു.
അടുത്ത വാക്യങ്ങൾ വായിച്ചു.
അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യും.
ശ്രദ്ധിച്ചേ, മലകളുടെ ഇടയിലൂടെ താഴ്വരകളിലേക്ക് ദൈവം വെള്ളം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുക. എന്നാ നല്ല വെള്ളമെന്നറിയാവോ? നിങ്ങൾ ആരെങ്കിലും കുമിളിയിലൊക്കെ പോകുമ്പോഴത്തേന് ഈ മലയിൽ നിന്ന് ഇങ്ങനെ ഊറി വരുന്ന വെള്ളമുണ്ട്. കുമിളിക്കാർ ചെയ്യുന്നത് ഈ ഈറ്റയ്ക്കൊക്കെ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ എന്ത് ചെയ്യും, ഇങ്ങനെ ഇടും പൈപ്പ് ഇല്ലാത്തടത്തൊക്കെ. അതെന്ത് നമുക്ക് പിടിച്ചു കുടിക്കും, എന്തൊരു തണുപ്പാണെന്നറിയാവോ? അതാണ് മിനറൽ വാട്ടർ, കാശ് മുടക്കാതെ കുടിക്കാം. ഇവന്മാരത് ബോട്ടിലാക്കി നമുക്ക് വിലക്ക് വെക്കുക. ഞാൻ പറഞ്ഞ ദൈവം ഇതിനെ ഇത്ര ഭംഗിയായിട്ട് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ ദൈവം സൃഷ്ടിച്ചിട്ടങ്ങ് വിട്ടുപോയിട്ടില്ല, പരിപാലിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. തീർന്നിട്ട് അവർ കാര്യം ചെയ്യുന്നുണ്ടെന്നറിയാവോ? ഈ വെള്ളമൊക്കെ കിട്ടിയപ്പം ഇത് കുടിച്ചിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്യുന്നുണ്ടെന്നറിയാവോ? അവ പാടുന്നു. അപ്പൊ ഈ മനോഹരമായ പാട്ട് ഈ പക്ഷികൾ പാടുന്നതിന്റെ ഒരു കാര്യം എന്നറിയാവോ? പശു പോലും ആ അമർച്ച കേൾക്കുമ്പോൾ നമുക്കറിയാം അത് തൃപ്തിയായി. കർത്താവിന് പാടുക, അവയ്ക്കറിയാവുന്ന ഭാഷയില് അത് എക്സ്പ്രസ് ചെയ്യുക. നമ്മളാണെങ്കിൽ ആഹാരം കഴിച്ച് ഏമ്പക്കം വിട്ട് ഒരു പഴവും കൂടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റും കൂടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. ഇത് തന്ന കർത്താവിന്, ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ദൈവം ഈ അരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ചോറ് കൊണ്ട വെച്ചപ്പോൾ ഒത്തിരി മണികൾ, എത്ര ബ്യൂട്ടിയാളെ ചോറ് കഴിക്കാനായിട്ട്. അന്നേരം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവേ ഇങ്ങനെ ഈ ചോറൊക്കെ തരുന്നുണ്ടല്ലോ, സ്തോത്രം. ഞാൻ പറഞ്ഞ സോരങ്ങളെ, ഇതൊക്കെ തരുന്നത് കർത്താവിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഓർക്കണമെന്നാണ് പറഞ്ഞേ. എത്ര മനോഹരമായിട്ടാവും നമ്മെ പരിപാലിക്കുന്നേ. ഇനി നോക്കിക്കോണം, വീണ്ടും താഴേക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്റെ 15-ാം വാക്യം, 14-ാം വാക്യം. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. ഉണ്ടോ? എന്തൊക്കെയുണ്ട്? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ അമ്മമാര് മേടിക്കുന്ന ഒരു സാധനമാണ് പാലക്ക്. അല്ലേ, പാലക്ക് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ നല്ല ആരോഗ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞേ. എന്നാ 2-5 രൂപ വിലയുള്ള സാധനം? കർത്താവ് ഇതിന്റെ അകത്തോട്ട് 2-5 രൂപ വിലയുള്ള സാധനത്തിന്റെ അകത്തോട്ട് ഉള്ള വിറ്റാമിൻ എല്ലാം കൂടെ കിറ്റിങ് വെച്ചിരിക്കുക. ഇടാ ഗതികേടുകാരനും പാവപ്പെട്ടവനും കൂടെ വിറ്റാമിൻ കഴിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരുത്തൻ പോലും പരാതി ഉണ്ടാകരുത്. എനിക്ക് ചില സമയത്ത് കർത്താവിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. കാരണം അറിയോ, കർത്താവായി മത്തി കണ്ടുപിടിച്ചേ, സൃഷ്ടിച്ചത് കർത്താവാ. ഒരു വിലയില്ല, ഏറ്റവും ഗുണം മത്തിക്ക, ഏറ്റവും ടേസ്റ്റും മത്തിക്ക. ഞാൻ പറഞ്ഞത് ഒന്നാലും ചോദിക്കി, കർത്താവ് അങ്ങനെ വെച്ചിരിക്കുക. എന്നറിയോ, ഒരുത്തനും പരാതി പറയരുത്. കാരണം എന്നാ നെയ്മീൻ കഴിക്കുന്നതിനും പറഞ്ഞറിയോ, മത്തി എന്നാ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ സൗരങ്ങളെ, പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ തന്നെ കർത്താവിന്റെ പരിപാലനം നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞു വരുന്നേ. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മ പറഞ്ഞു, ഭാരം വരുമ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്. ഒന്ന് നടക്കാൻ എന്ന് പോവും, ചുമ്മാ ഒന്ന് കറങ്ങി നടന്നാൽ മതി. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷികൾ പാടുന്ന കേൾക്കാം. അപ്പൊ ചിന്തിച്ചോണെന്നറിയോ, തങ്ങളുടെ സൃഷ്ടാവിനോട് അവരെന്ത് ചെയ്യുക? നന്ദി പറയുക. കുടിക്കാൻ വെള്ളം തന്നതിന്, കഴിക്കാൻ ആഹാരം തന്നതിന്, പൊറ്റി പുലർത്തുന്ന സൃഷ്ടാവിന് സ്തോത്രം ചെയ്യുക. ചുമ്മാ ജസ്റ്റ് നടക്ക്. ഞങ്ങളുടെ ഏരിയയൊക്കെ വരികയാണെങ്കിൽ പോത്തും എരുമയൊക്കെ ഇഷ്ടം പോലുണ്ട്, അതും ചാടിക്കൊണ്ട് നടക്കുക. കാരണം അവയും ദൈവം പോറ്റുക. അഴിച്ചു വിട്ടിരിക്കുക അതിനെയൊക്കെ. ഫ്രീ ആയിട്ട് ഉള്ള കിടന്ന് കിട്ടുന്ന പുല്ലൊക്കെ തിന്നാണ് അത് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഗോഡ് ഈസ് ദ കീപ്പർ. ദൈവം സൃഷ്ടിക്കുക മാത്രമല്ല പരിപാലിക്കുകയും ചെയ്യുക. അതിലങ്ങ് ദൈവം സന്തോഷിക്കുക, ദൈവം സന്തോഷിക്കുക. നിങ്ങൾ ഞാൻ ആ സമയം ഞാൻ എൻ്റെ ഇനി ഇനി ഒത്തിരി വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി ഒരു വാക്യം കൂടെ വായിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ 24 വാക്യം.
യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു, ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു.
25 വാക്യം കൂടെ വായിച്ചു.
വലിപ്പവും വിസ്താരവും ഉള്ള സമുദ്രം അതാ കിടക്കുന്നു, അതിൽ സഞ്ചരിക്കുന്നത് ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കൾ ഉണ്ട്.
അടുത്തത്,
അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാൻ ഉണ്ട്, തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു, തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു, നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു.
ശ്രദ്ധിച്ചേ, കർത്താവ് എത്ര ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നറിയോ. കപ്പല്, കടല്, അതിൽ ഒത്തിരി ജീവികളുണ്ട്, അതിൽ കപ്പലും ഉണ്ട്, ലിവ്യാധാനും ഉണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ഇവയെല്ലാം നിന്നെ നോക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യുന്നു, തൃപ്തി വരുന്നു. സ്വരങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാ. എന്നറിയോ, നമ്മുടെ കമ്പനിയിലെ MD വിചാരിക്കുന്നോണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. കമ്പനിയുടെ MD അല്ലെന്ന്, MD കാണുമ്പോൾ എന്നാ ബഹുമാനോ, അത്രയും ബഹുമാനമെങ്കിലും കർത്താവിനോട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇവരുടെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നോ, അതോറിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, പക്ഷേ കമ്പനിയുടെ MD ഔദാര്യം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. തൃക്കൈ തുറക്കുമ്പോൾ സകലത്തിനും തൃപ്തി വരുന്നു, തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നതെന്ന് ഉള്ള സത്യം നമ്മളൊന്ന് തിരിച്ചറിയണം. അതറിഞ്ഞാൽ തന്നെ ഞാൻ പറയാം, നമ്മുടെ ഈ ജോലിയിലുള്ള ടെൻഷൻ പകുതി കുറഞ്ഞു കിട്ടും. കാരണം ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നതിനേക്കാളും ടെൻഷൻ എന്തിനാണെന്നറിയാം, നമുക്ക് ബോസ് എന്തെങ്കിലും പറയുമോ എന്നുള്ളതാ. ബോസ് എന്നാ വിചാരിക്കും, ബോസ് എന്നാ പറയും. നമ്മൾ 9 മണി 10 മണി വരെ ഓഫീസിൽ കറങ്ങി നിൽക്കുന്നതിന്റെ റീസൺ എന്നറിയാവോ, ബോസ് എന്നാ വിചാരിക്കും നേരത്തെ പോയാൽ. സഹോദരങ്ങളെ വഞ്ചിക്കപ്പെട്ടു പോരുത്. ബോസ് അല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ കർത്താവ് നമ്മെ പരിപാലിക്കുന്നത്. അവിടൊരു വചനമുണ്ട്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ എന്നേക്കുമുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഗോഡ് ഈസ് ദ കീപ്പർ, ഈസ് ദ പ്രൊട്ടക്ടർ. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കുക സ്വരങ്ങളെ. അതാ ഞാൻ പറഞ്ഞത്, ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് എല്ലാറ്റിലും കർത്താവിൻ്റെ സ്നേഹം കാണാൻ പറ്റുമെന്ന് എന്നെ പറഞ്ഞു വന്നേ. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മൾ 1 ജോണിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1 ജോൺ അതിൻ്റെ 4 അധ്യായത്തിൽ അതിൻ്റെ 9 വാക്യം. 1 ജോൺ 4:9.
ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി.
അടുത്ത വാക്യം,
നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ അയച്ചത് തന്നെ. സാക്ഷാൽ ദൈവം സ്നേഹമാകുന്നു.
സാക്ഷാൽ സ്നേഹം എന്താ? സാക്ഷാൽ സ്നേഹം എന്താണെന്നറിയാമോ? ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനാണെന്നറിയോ? നാം അവനാൽ ജീവിക്കേണ്ടതിന്, നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ. ഒന്ന്, നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുവാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ പുത്രനെ അയച്ചു. രണ്ടാമത്, നാം അവനാൽ ജീവിക്കേണ്ടതിന്. അതാ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ശ്രദ്ധിക്കണം ആ വാക്യം. നാം അവനാൽ ജീവിക്കേണ്ടതിന്, സോ ദാറ്റ് വി മൈറ്റ് ലിവ് ത്രൂ ഹിം. അപ്പൊ നമ്മൾ അവനാൽ ജീവിക്കണം. എങ്ങനെ ഈ അവനാൽ ജീവിക്കാന്ന് പറഞ്ഞ എന്താ? അത് മനസ്സിലാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോകണം. John 6, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6 അധ്യായം അതിൻ്റെ 57 വാക്യം. John 6:57.
ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് പിതാവ് പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും.
ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വരങ്ങളെ ശ്രദ്ധിച്ച് യേശു അവിടെ ഒരു ഉപമ പറയുക, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ഒത്തിരി പേര് ഇതെടുത്തിട്ട് ഈ കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷയിൽ ഈ അപ്പവും വീഞ്ഞും ലിറ്ററലി ശരീരം രക്തവുമായിട്ട് തീരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നോ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് അപ്പവും പാനപാത്രവും അപ്പവും വീഞ്ഞും വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. പക്ഷെ കർത്താവ് ഇടന്താ പിന്നെ ഈ പറഞ്ഞത്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്താ കർത്താവ് പറഞ്ഞേ? ഈ വാക്യത്തിൽ അതിന്റെ കീ കിടക്കുന്നത് എന്നറിയോ? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്നറിയോ? എന്താ നമ്മുടെ ജീവൻ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ജീവൻ അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുക? അത് പ്രോസസ് ചെയ്തിട്ട് അത് ജീവനായി നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുകയാ. നമ്മളിൽ ജീവൻ വ്യാപരിക്കുക. ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന എന്നാ പറ്റും? എന്നാ പറ്റും? നമ്മൾ ചോദിക്കുക, എന്നാടാ ജീവനില്ലാത്ത പോലെയാണല്ലോ അല്ലേ? നമ്മൾ ചോദിക്കത്തില്ലേ? കാരണം ഈ ഭക്ഷണമാ ജീവനായി തീരുന്നേ. ഇതേ കാര്യം യേശു എടുത്തിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, പക്ഷെ അവർ മരിച്ചുപോയി, പക്ഷേ ജീവനുള്ള സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. സൗരങ്ങളെ, യേശുവിനെ ഭക്ഷിക്കുക, യേശുവിനെ പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സൗരങ്ങളെ, യേശുവുമായിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. യേശു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുക, അതാ യേശുവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. നാം ഭക്ഷിക്കുന്ന കാര്യം, ഭക്ഷിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്ന പോലെ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിനായി ജീവിക്കുമ്പോൾ, യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ, യേശുവിന്റെ വചനങ്ങളെ കേൾക്കുമ്പോൾ, നമ്മൾ യേശു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുക. യേശുവിനെ നോക്കിക്കേ, യേശു എന്നാ പറഞ്ഞേ? ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ. എങ്ങനെ യേശു പിതാവിൻ മൂലം ജീവിച്ചേ? എന്താ, യേശുവിന്റെ എക്സിസ്റ്റൻസ് പോലും പിതാവായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് മാറി പിതാവിനോടൊപ്പം സമയം ചെലവഴിച്ചു. അതുകൊണ്ട് യേശുവിന്റെ വാക്കുകൾ നമുക്കറിയാം. യേശുവിന് പിതാവിനെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത് എപ്പോഴും, മൈ ഫാദർ, എന്റെ പിതാവ്. യേശുവിന്റെ എല്ലാ സെന്റൻസിന്റെ അകത്തും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്റെ പിതാവ്, മൈ ഫാദർ. കാരണം അത്രമാത്രം പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു യേശു. എന്നിട്ട് യേശു പറയാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞാൽ ദി ഇന്റിമസി വിത്ത് ക്രൈസ്റ്റ്, യേശുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധം. അതേതെങ്കിലും ഒരപ്പം ഭക്ഷിക്കുന്നുള്ള പരിപാടി അല്ല കേട്ടോ അത്. എവറി ഡേ യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ ഫോളോ ചെയ്യുക, യേശുവിനെ, യേശുവിനോട് കൂടെ ആയിരിക്കുക, യേശുവിനെ കേൾക്കുക, യേശുവിനെ അനുസരിക്കുക, ഇതാ ക്രിസ്ത്യൻ ജീവിതം. യേശു ഇതുപോലായിരുന്നു. യേശുവിന്റെ ലോകം മുഴുവൻ പിതാവായിരുന്നു. പിതാവിനെ കേൾക്കുക, പിതാവിൽ നിന്ന് കേൾക്കുന്നല്ലാതെ പുത്രനൊന്നും പറയുന്നില്ല, പിതാവ് ചെയ്തു കാണുന്നല്ലാതെ പുത്രനൊന്നും ചെയ്യുന്നില്ല. യേശുവിന്റെ ജീവിതം മുഴുവൻ പിതാവായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിൽ വിശ്വസിച്ച് ആരംഭിക്കുന്ന ഒരു കാര്യം അത്. അതിന്റെ തുടക്കം എങ്ങനെ, അതിന്റെ മുൻപോട്ടുള്ള പോക്ക് എങ്ങനെ അറിയാവോ? കർത്താവിനോട് ചേർന്ന്, കർത്താവിനോട് ചേർന്ന്. സ്വരങ്ങളെ, ഇതാ ക്രിസ്ത്യ ജീവിതം. ക്രിസ്ത്യ ജീവിതം ഓരോ മൊമെന്റിലും എന്നെ സ്നേഹിക്കുന്ന കർത്താവിനോട് ചേർന്ന് ഞാൻ ജീവിക്കുന്നതാ. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന കർത്താവിനെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്ന ക്രിസ്ത്യ ജീവിതം. എന്റെ ചിന്തകളിൽ യേശു നിറഞ്ഞു നിൽക്കുക, എന്റെ ഓരോ കാര്യങ്ങളിലും യേശു നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അത് നമ്മൾ നേരത്തെ വായിച്ച വാക്കും, ന്യായവിധി ദിവസത്തിൽ ധൈര്യമുണ്ടാകേണ്ടതിന് ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ചില ഈ കർത്താവുമായിട്ട് ഈ ബന്ധം ഇപ്പോൾ ഉണ്ടായാലേ ന്യായവിധി ദിവസത്തിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഈ സമയം കർത്താവ് തന്നിരിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്താൻ വേണ്ടിയിട്ടാ. എങ്ങനെയാ ബന്ധം ആഴപ്പെടുന്നേ? എങ്ങനെയാ ബന്ധം ആഴപ്പെടുന്ന? എങ്ങനെയാ? ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളിലും കർത്താവിനെ അന്വേഷിക്കാനായിട്ട്. കർത്താവിൽ നിന്ന് കേൾക്കാനായിട്ട്, കർത്താവിൻ്റെ ഹിതം ചെയ്യാനായിട്ട്, കർത്താവിനോട് പറ്റിയിരിക്കുവാനായിട്ട്. യേശു നമ്മുടെ മുഴുവൻ യേശു ആയി തീരുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. കർത്താവിനോട് അടുത്തിരുന്ന ഒരാൾ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സത്യം എന്നറിയാവോ, യേശു എന്നെ ആഴമായി സ്നേഹിക്കുന്നു, യേശു എന്നെ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടെന്നറിയാവോ, യേശുവിനോട് അടുത്തിരുമ്പോ നമ്മൾ അറിയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാൻ ആ കൂട്ടായ്മയിലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാം. കാരണം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് യോഹന്നാൻ 11 എടുക്കണ്ട, യേശു മാർത്തയെ സ്നേഹിച്ചു, മറിയെ സ്നേഹിച്ചു, ലാസറിനെയും സ്നേഹിച്ചു. ലാസറിനെ കുറിച്ച് എന്റെ ചിത്രം കേട്ടോ, ബൈബിൾ പറയുന്നില്ല. ലാസർ ഒരു അബ്സ്കോണ്ടിങ് പാർട്ടിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു വന്നപ്പോഴേ ലാസർ വീട്ടിലില്ല. കാരണം ഈ ചിലര് ഈ കൂട്ടായ്മയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ പ്രാർത്ഥന വെക്കുമ്പോ അവരപ്പുറത്തെ വഴി കൂടെ എന്ത് ചെയ്യും, മുങ്ങും. ഇതുപോലൊരു പാർട്ടിയായിരുന്നു ആര്, ലാസർ. പക്ഷേ ലാസറിനെ യേശു സ്നേഹിച്ചു. ഈ മുങ്ങി യേശുവിനെ കാണുമ്പോൾ മുങ്ങി മാറിക്കൊണ്ടിരുന്ന ലാസർ, ആ ലാസറിനെയും യേശു സ്നേഹിച്ചു. തെളിവനെന്നറിയോ, ഒന്ന് യോഹന്നാനോട് എഴുതി, രണ്ടാമത് ലാസറിന് അസുഖമായി കിടന്നപ്പോൾ സഹോദരിമാർ യേശുവിന് എഴുത്ത് കൊടുത്തു വിട്ടു. എന്നെ കൊടുത്തു വിട്ടെന്നറിയോ, അതെ ഞങ്ങളുടെ ആങ്ങളെയായ ലാസർ കുറച്ചു ദിവസമായിട്ട് ദീനമാണ്, അങ്ങനെയാണോ കൊടുത്തു വിട്ടെ, അല്ല, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. സഹോദരിമാരെ ഏറ്റവും തിരിച്ചറിഞ്ഞൊരു സത്യവത, ഞങ്ങളുടെ ലാസറിനെ യേശു അപ്പച്ചൻ സ്നേഹിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം വീട്ടിൽ വന്നപ്പം അവർക്കൊരു കാര്യം മനസ്സിലായി, ലാസർ യേശുവിനെ അത്ര സ്നേഹിച്ചില്ലെങ്കിലും ഈ ലാസറിനെ യേശു സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ എഴുത്തു കൊടുത്തുവിട്ടെ, നിനക്ക് പ്രിയനായവൻ, നിനക്ക് പ്രിയനായവൻ. സ്വരങ്ങളെ, ഈ തിരിച്ചറിവ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. എന്നെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മളൊന്ന് ചെല്ലാത്തതുകൊണ്ടാണ് ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തത്. നമ്മുടെ കുഞ്ഞുങ്ങളെ സാക്ഷ്യം പറഞ്ഞപ്പം എന്താണെന്നറിയാവോ, അവരവരുടെ ഹൃദയങ്ങളെ ഒരുക്കി ക്യാമ്പിന് വന്നപ്പോൾ, അവർ യേശുവിനോട് അടുത്ത് വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, യേശു അവരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചേ. നമ്മൾ വിചാരിക്കുന്ന യേശു നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന അറിഞ്ഞ് നമ്മൾ പാപത്തിൽ പോകുന്ന, നോ, യേശു എന്നെ സ്നേഹിക്കും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാപത്തെ വെറുത്തത്. യേശു എന്നെ സ്നേഹിക്കുന്ന അറിഞ്ഞപ്പോഴത്തേനാണ് പാപത്തോട് എനിക്ക് ഇതുപോലെ വെറുപ്പ് തോന്നി. സ്വരങ്ങളെ, ന്യായവിധി ദിവസത്തിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന് എന്ത് ചെയ്യണമെന്നറിയാവോ, ഇപ്പോൾ, ദിസ് ഈസ് ദ ടൈം ടു ഹാവ് എൻ ഇന്റിമേറ്റ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഇതാണ് യേശുവിനോട് ചേർന്നിരിക്കാനുള്ളൊരു സമയം. അധികം നാളും കൂടി ഇല്ല കേട്ടോ, ഞാൻ കുറച്ചും കൂടെ തുറന്നു പറയട്ടെ, അധികം നാളുകൾ നമ്മുടെ മുൻപിലില്ല. നമ്മുടെ കർത്താവ് വരാറായി, എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇപ്പൊ ചെയ്തോണം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് കുറച്ചും കൂടെ യേശുവിനെ ഒന്ന് സ്നേഹിക്കാനായിട്ടുള്ള കൃപ തരണം. കർത്താവ് വരുന്നതിന് മുൻപ് എന്തൊക്കെ വേണമെന്നുള്ള ഒരു കാര്യം ഇതാണ്, കുറേയും കൂടെ ആഴത്തിൽ യേശുവിനെ സ്നേഹിപ്പാനായിട്ട് എനിക്കൊന്ന് കൃപ തരണം. പിന്നെ രണ്ടാമത്, കുറച്ചും കൂടെ ഒന്ന് സുവിശേഷം അറിയാൻ വയ്യാത്തവരോട് സുവിശേഷം അറിയിക്കണം. ഇത്രയൊക്കെയുള്ള ആഗ്രഹമുള്ളൂ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ, വേറൊത്തൊരു കാര്യം ഒന്നും ആഗ്രഹിക്കുന്നില്ല. സൗരങ്ങൾ, ഇപ്പോഴാണ് യേശുവിനോട് അടുത്ത് ചെന്ന് കൂടുതൽ അടുക്കുന്ന ഒരു വ്യക്തി. എത്രത്തോളം നമ്മൾ യേശുവിനോട് അടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം കത്തും, രണ്ട്, യേശുവിൻ്റെ സ്നേഹം കത്തും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ ഞാൻ എനിക്ക് അധികം കാംക്ഷയുണ്ട്. എന്താ പറയാൻ കാര്യം, എങ്ങനെ പറയാൻ കാര്യം, കാരണം പറ്റുന്നുമല്ല. യേശുവിന്റെ സ്നേഹം കണ്ടപ്പം പൗലോസിന് മനസ്സിലായി, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, കർത്താവിനെ ഇവിടെ ഇത്രത്തോളം സ്നേഹം അനുഭവിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ കർത്താവിനോട് എത്രയും വലിയ സ്നേഹമായിരിക്കും, എന്നാ അങ്ങോട്ട് പോയേക്കാം. നോക്കണ്ടോ, യേശുവിനോട് അടുത്തു വന്നപ്പോൾ ആദ്യമല്ല പൗലോസ് അത് പറയുന്നേ, തന്റെ ജീവിതം അനേക വർഷക്കാലം യേശുവിന്റെ കൂടെ നടന്ന് നടന്ന് നടന്നപ്പോൾ ഏറ്റവും അവസാനം പൗലോസിന് മനസ്സിലായി, ഇത്രേ സ്നേഹിക്കുന്ന യേശുവിനെ ഇനി ഇപ്പോൾ ഇവിടെ എനിക്ക് ഇനി മരിച്ചാൽ മതി, എനിക്ക് എന്റെ യേശുവിൻ്റെ അടുത്തോട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞത്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ക്ലോസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ധൈര്യം വരുന്നേ. ഈ ന്യൂലി മാരിഡ് പീപ്പിളുടെ കുഴപ്പമുണ്ട്, പുതുതായിട്ട് കല്യാണം കഴിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരു ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുമെങ്കിലും അവരെപ്പോഴും ഒരു ഭയത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നതിൽ ഇഷ്ടപ്പെടാതെ വരുമോ, ഇഷ്ടപ്പെടാതെ വരുമോ, എപ്പോഴും ഒരു എപ്പോഴും എന്നാ പറഞ്ഞത്, ഒരു ഇൻസെക്യൂർ ആണ് അവര്. കല്യാണം കഴിച്ചുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഭാര്യയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് പയറ്റുന്നു, ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭാര്യ ചെയ്യുന്നു, അതുകൊണ്ട് ആ ബന്ധമൊക്കെ അങ്ങ് നിന്നുപോയേ. വൈകിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ എന്നാ നിന്നുപോയേ? ഇപ്പൊ ഐസ്ക്രീമും ഇല്ല, കടലയില്ല, ബിരിയാണി ഇല്ല, എല്ലാം നിന്നു, എന്നെ നിന്നുപോയേ? ഒരു കാര്യം നിന്നുപോയെന്നറിയോ, കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായി. എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടായേ? കുറെ നാൾ കൂടെ താമസിച്ചപ്പോ മനസ്സിലായി എന്താ ഇഷ്ടമുള്ളത് എന്താ ഇഷ്ടമില്ലാത്ത. ഇപ്പൊ പണ്ടത്തെ പോലെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല ഇപ്പൊ ചെയ്യുന്നത്. കാരണം അറിയോ, ഒരു അഷുറൻസ് ഹൃദയത്തിൽ കിട്ടി. 12 വർഷം കല്യാണം കഴിഞ്ഞിട്ടാരെങ്കിലും ബ്രിഗേഡ് റോഡ് വഴി പോയി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ 1ാം വർഷം എന്നെ പരിപാടി ആയിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. കർത്താവിന്റെ കൂടെ നടക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നേ. പിന്നെ ഒരു ഇൻസെക്യൂർ ആയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്, പിന്നെ കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ, ആ കൊച്ചിന്റെ കൈയും കാലും ഒന്ന് കഴുകി ഉടുപ്പിടിച്ചേ. എന്നാ ധൈര്യമാ? ആദ്യമൊക്കെ ആണെങ്കിലോ പേടിയാ, ചേട്ടന് ഇഷ്ടമാണോ ഈ ഷർട്ട്, ഈ പാൻറ്റി അങ്ങോട്ട് തരട്ടെ, എത്ര ഇൻസെക്യൂർ ആയിരുന്നല്ലേ. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടി, ബന്ധം വർദ്ധിച്ചപ്പോൾ നമുക്കിപ്പോൾ കുറച്ചും കൂടെ ധൈര്യമായി എടുത്തു ചെല്ലാനായിട്ട്, കാര്യങ്ങൾ പറയാനായിട്ട് ധൈര്യമായി. ഞാൻ പറഞ്ഞത് ഇതുപോലെ കർത്താവുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചു വരണമെന്ന് പറഞ്ഞേ. ഇതുപോലെ നാളുകൾ കഴിയുമ്പം കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും, നമ്മുടെ ഭർത്താവിനെ പോലെയല്ല യേശു, എത്രയോ ആയിരം ഇരട്ടി സ്നേഹവാനായ എൻ്റെ യേശു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യയെ പോലെയല്ല, അതിൻ്റെയൊക്കെ എത്രയോ ആയിരം ഇരട്ടി എന്നെ സ്നേഹിക്കുന്നവനാ എൻ്റെ യേശു. സോറി, ഇതാ ധൈര്യം. കർത്താവുമായിട്ടുള്ള ഒരടുത്ത ബന്ധത്തിൽ നമ്മുടെ എല്ലാ ഭയങ്ങളും മാറിപ്പോകും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇതാ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, എല്ലാ ഭയങ്ങളും മാറി എൻ്റെ യേശു എന്ന് പറയാൻ പറ്റും. എൻ്റെ യേശു. അപ്പോസ്തലനായ പത്രോസ് തന്റെ ജീവിതത്തിന്റെ അവസാന സമയം പത്രോസിനെ പിടിച്ചു. പത്രോസിനെ കൊല്ലാൻ വേണ്ടി പോയപ്പോഴതിനെ പത്രോസിനെ കുരിശി തറച്ച് കൊല്ലുക എന്നുള്ള ശിക്ഷയാണ് ചക്രവർത്തി വിധിച്ചത്. കുരിശി തറച്ച് കൊല്ലും. പത്രോസ് കുരിശുമരണം കണ്ടവനാ, കുരിശുമരണം എന്താണെന്ന് അറിയാവുന്നവനാ, അതിന്റെ ഭീകരത അറിയാം. പക്ഷെ പത്രോസ് എന്താ പറഞ്ഞെന്നറിയോ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് രാജാവേ, എന്നെ കുരിശി തറയ്ക്കുമ്പം ഞാൻ എൻ്റെ ഗുരുവിനോട് സമനായിട്ട് പോകും, അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് കുരിശി തറയ്ക്കണം, കാരണം എൻ്റെ ഗുരുവിൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് ഞാൻ മരിച്ചോളാം. ഓ, എവിടെ നിന്ന് കിട്ടി ധൈര്യം? ഒരു ബലഹീന മനുഷ്യൻ, നമ്മളെ പോലെ ഉള്ള പത്രോസ്, പത്രോസിന്റെ ബലഹീനതയൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. എവിടെ നിന്ന് കിട്ടി ധൈര്യം? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയേഴ്സ്. സ്വരങ്ങൾ, നമുക്കിതാ വേണ്ടേ. ഞാൻ പറഞ്ഞത് എങ്ങനെയാ, കുറച്ചും കൂടെ കർത്താവിനോട് അടുത്തിയെല്ലാം, അപ്പൊ നമ്മൾ തിരിച്ചറിയും അത് കർത്താവാണ്. പത്രോസിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവരെല്ലാവരും പിന്മാറ്റത്തിൽ പോയി മീൻ പിടിക്കാൻ വേണ്ടി പോയി. ഞാൻ പോവാന്ന് പത്രോസ് പറഞ്ഞു, ബാക്കി എല്ലാവരും കൂടെ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. പ്രഭാതമായപ്പോൾ ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവര് പറഞ്ഞു, ഒന്നുമില്ല. പടകിന്റെ വലത്തുവശത്ത് വീശുവീൻ, കർത്താവിന്റെ ശബ്ദം മുഴങ്ങി. അവര് വീശി, വലിയ കൂട്ടം മീൻ കിട്ടി. പെട്ടെന്ന് യോഹന്നാനെ ക്ലിക്ക് ചെയ്തു. യോഹന്നാൻ പറഞ്ഞു, അതേ നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞപ്പം എനിക്ക് എന്നെ അതല്ല, യോഹന്നാൻ ആദ്യം അത് സെൻസ് ചെയ്തു. കാരണം എന്നറിയോ, കാരണം കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരാളല്ലേ, പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ഈ ശബ്ദം പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കേൾക്കുന്ന കാര്യമല്ല, ശബ്ദം കേട്ട് 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 മനസ്സിലാവുന്നൊരു കാര്യമാ. അല്ല, സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, വീട്ടിന്റെ താഴെ കാർ വന്നിക്കുന്ന ശബ്ദം, ബൈക്ക് വന്നിക്കുന്ന ശബ്ദം പെട്ടെന്ന് സെൻസ് ചെയ്യത്തില്ലേ? എങ്ങനെയാ? അനേക നാൾ കേട്ട് കേട്ടുള്ള പരിചയമാണ്. അല്ലെ, കൊട്ട്, ആ കൊട്ട് കേട്ടാ അറിയാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ എൻ്റെ രണ്ട് കയ്യിൽ സാധനമാണ്, അപ്പൊ എനിക്ക് കൊട്ടാൻ പറ്റിയില്ല. ഞാൻ കാലുകൊണ്ട് രണ്ടിടി ഇടിച്ചു അതിലിട്ട്, യവൻ ഓടി അകത്തോട്ട്, ആരോ വന്നെന്ന് പറഞ്ഞു. കാരണം സാറ് ഞാൻ കൊട്ടുക ചെയ്യുന്നേ, പക്ഷെ കാലുകൊണ്ട് രണ്ട്, കാരണം രണ്ട് കയ്യിൽ സാധനം, ഹെൽമെറ്റും തലയിരിക്കും, ഒന്നും ചെയ്യാൻ നല്ല. കാലുകൊണ്ട് രണ്ടിടി ഇടിച്ചു. അപ്പൊ വേറൊരു ശബ്ദം പെട്ടെന്ന് പിടികിട്ടി. ഇത് പപ്പയുടെ ശബ്ദമല്ല. ഓടി വന്നരാത്തോട്ട്, അമ്മേ ആരോ വന്നിരിക്കുന്നു. കഥ തുറന്നപ്പോ ഞാൻ പറഞ്ഞത് നാളുകൾ കേട്ട് 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 നമ്മൾ പരിചയിക്കുന്നതാ യേശുവിന്റെ ശബ്ദം. വചനത്തിലൂടെ നമ്മൾ യേശുവിനെ ഓരോ ദിവസവും അടുത്തറിയുമ്പോൾ, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, അത് യേശുവാ. യോഹന്നാൻ പറഞ്ഞു, അത് യേശുവാ, അത് നമ്മുടെ കർത്താവാ എന്ന് പറഞ്ഞപ്പോ അടുത്ത റെസ്പോൺസ് എന്നറിയോ? പൗലോസ് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയോ? ഈ പുറംകുപ്പായ നമ്മൾ അറിയാലോ, നമ്മുടെ നാട്ടിൽ ബനീനൊക്കെ ധരിക്കുന്ന പോലെ ഷട്ടൊക്കെ മാറ്റിയിട്ട് എന്താ പറയുന്നത്, ഒരു ബനീനും ഒക്കെ ആയിട്ടാണ് എന്നെ പത്രോസ് നിൽക്കുന്നത്. പത്രോസ് എടുത്തു ചാടി. എന്തിനാണെന്നറിയോ എടുത്തു ചാടിയേ? നമ്മൾ ഓർക്കും ഈ നഗ്നനായോണ്ട് അല്ല, എത്രയും പെട്ടെന്ന് കർത്താവിന്റെ അടുക്കലേക്ക് ഓടി നീന്തി ചെല്ലാൻ. ബാക്കി ശിഷ്യന്മാര് പടവൊക്കെ ആയിട്ട് വന്നപ്പം പത്രോസ് നീന്തി യേശുവിന്റെ അടുക്കൽ ചെന്നു. കാരണം അവന്റെ കാര്യം അറിയാം, എന്റെ കർത്താവ് എന്നെ ഇത്രത്തോളം സ്നേഹിച്ച വേറെ ആരുമില്ല. ചില പിന്മാറ്റത്തിൽ പോയെന്നുള്ള സത്യമാ, പക്ഷേ യേശു എന്നെ സ്നേഹിച്ചതുപോലെ വേറെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആ സ്നേഹം എന്റെ ഉള്ളിൽ കത്തിയപ്പോഴാ വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി ആദ്യം പത്രോസ് എന്നത്. ഞാൻ പറഞ്ഞത് യേശുവിന്റെ സ്നേഹമാ നമ്മെ തിരിച്ച് യേശുവിനെ സ്നേഹിക്കാൻ പ്രാപ്തമാക്കുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, ഭയത്തെ പുറത്താക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് എല്ലാം കൂടെ പടവൊക്കെ വണ്ടിയൊക്കെ വലിച്ചു കയറി വന്നപ്പോഴത്തേന് കനൽ ചുട്ട അപ്പവും മീനുമായിട്ട് യേശുവിടെ നിൽക്കുക. എൻ്റെ അർത്ഥം ഇതാ മോനെ, ഇതിനുവേണ്ടിയല്ലേ ഓടിയേ? ഇതിനുവേണ്ടിയല്ലേ ഈ പോയേ? ദൈവം ഇവിടെ റെഡിയാ. നിങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും ഇച്ചിരി സമയം എടുക്കും, ഒന്ന് വെട്ടി തേച്ച് കഴുകി റെഡിയാക്കി ഫ്രൈ ചെയ്യാൻ കുറെ സമയമെടുക്കും. ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുക. അതാ കർത്താവിൻ്റെ സ്നേഹം. സോലങ്ങളെ, ഈ കർത്താവിനെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ സ്നേഹം അറിയുള്ളൂ. എത്രത്തോളം കർത്താവിനോട് അടുത്തിരുന്നു, അതിനാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, കർത്താവിനോട് ഗോ ക്ലോസർ ടു ജീസസ്, യു വിൽ എക്സ്പീരിയൻസ് ദ ലവ് ഓഫ് ജീസസ്. കർത്താവിനോട് എത്രമാത്രം നിങ്ങൾ അടുത്ത് ചെല്ലുന്നു അത്രത്തോളം നിങ്ങൾ അറിയും ആ സ്നേഹം. നമ്മൾ ദൂരെ നിൽക്കുന്നോണ്ട് അറിയാൻ പറ്റാത്തേ. കാരണം അല്ല, കുരിശി കിടക്കുമ്പോഴും കൈകാലുകളിലൂടെ രക്തമൊഴുകുകയാണ്, തലയിലൂടെ രക്തമൊഴുകുകയാണ്, ദേഹം മുഴുവൻ രക്തമാ, പുറമൊക്കെയാണെങ്കിൽ 39 അടിയേറ്റ് തകർന്നു കിടക്കുക. അപ്പോഴും പിതാവേ ഇവര് ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് ഈ സ്നേഹത്തിനല്ലാതെ പിന്നെ ആർക്കാ പറയാൻ പറ്റുന്നേ? അതാ കർത്താവിന്റെ സ്നേഹം. ഹി ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹിംസെൽഫ്. തന്നെക്കുറിച്ച് ഒരു ചിന്തയില്ല, തന്നെക്കുറിച്ച് ഒരു ചിന്തയില്ല. സ്വരങ്ങൾ, അതാ കർത്താവിന്റെ സ്നേഹം. കർത്താവ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലെന്ന്. ചില രീതിക്കാണ് യേശു, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ലേ? സ്വരങ്ങൾ, എന്തിനാ യേശുവിന് വേണ്ടി ജീവിക്കണം ആവശ്യപ്പെടുന്ന അറിയാവോ? ഇല്ലേ, വേറെ ആർക്കെങ്കിലും വേണ്ടി ജീവിക്കും. ഷാരൂഖ് ഖാന് വേണ്ടി ജീവിക്കും. അവനും തീരും, നിങ്ങളും തീരും. കർത്താവിനറിയാതെ ചിലർ മൈലി സൈറസിന് വേണ്ടി ജീവിക്കുന്നേ, നിങ്ങൾക്കറിയത്തില്ല, പിള്ളേർക്കറിയാം. അവിടെ കൊണ്ട് തീരും. കാരണം ലോകത്തില് ഈ ഇതെല്ലാം കാട്ടുമരമാ. ഈ ലോകത്തിലെ നേതാക്കന്മാരും ലോകത്തില് നിങ്ങൾ വലുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും അവരൊക്കെ നാശത്തിലേക്കാ പോകുന്നത്, നിങ്ങളെയും കൂടെ പിടിച്ചോണ്ട് പോകും. പക്ഷേ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, അവര് ഫെയിം കിട്ടാനും കാശ് കിട്ടാനുമാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നേ, നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നേ. പക്ഷേ നമ്മുടെ കർത്താവ്, അവന് ഫെയിം വേണ്ട കേട്ടോ, അവന് കാശും വേണ്ട, അവനൊന്നും വേണ്ട, നമ്മൾ നന്നായി കണ്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. തൻ്റെ ജീവൻ പോലും തന്ന് നമ്മെ സ്നേഹിക്കുവാൻ തക്ക വിധത്തിൽ അത്രമാത്രം നമ്മെ സ്നേഹിച്ച് വേറെ ആരുമില്ല കേട്ടോ, അത്ര സ്നേഹിച്ചത് വേറെ ആരുമില്ല. ഇതിനുള്ള റെസ്പോൺസ് ആ ക്രിസ്ത്യ ജീവിതം. രണ്ട്, അവിടെ കൊണ്ട് തീരുന്നില്ല. ആ വാക്യത്തിൽ ഒരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ടെന്നറിയോ? ഒരു വാക്യം വായിച്ച് ഞാൻ ക്ലോസ് ചെയ്യാം. 1 John 4 അതിന്റെ 11 വാക്യം വായിച്ചു. എന്റെ 11 വാക്യം, ആ കണ്ടോ, ശ്രദ്ധിച്ചേ. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ, എങ്ങനെ സ്നേഹിച്ചെങ്കിൽ, ജീവൻ തരുവാൻ തക്കവിധം സ്നേഹിച്ചെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോഴാ സ്നേഹത്തിന്റെ പൂർത്തീകരണം വരുന്നേ. ഈ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് മറ്റ് സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഇതാ, ഇതുകൊണ്ടെല്ലാം ഇതിലെല്ലാം ഉണ്ട് സഹോദരങ്ങളെ. ന്യായവിധി ദിവസത്തില് നമുക്ക് ധൈര്യമുണ്ടാകാനായിട്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, സ്നേഹിക്കാനുള്ളവരൊക്കെ സ്നേഹിക്കാനുള്ള സമയമാ. കർത്താവിന്റെ വരവ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സമയം കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് കുറ്റബോധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പൊ സ്നേഹിച്ചു തുടങ്ങിക്കോണം. ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, അപ്പനെ, അമ്മയെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അയലോക്കാരെ സ്നേഹിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും വിട്ടുകളയരുത്. കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ് അവരെ സ്നേഹിക്കാൻ തുടങ്ങിക്കോണം. ആ സ്നേഹത്തിൽ ക്ഷമിക്കാൻ തുടങ്ങിക്കോണം. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷമയാ. കർത്താവ് നമ്മളെ സ്നേഹിച്ചപ്പം നമ്മുടെ പാപങ്ങൾ മുഴുവൻ എഴുതിത്തള്ളി. കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അനവധിയായ എല്ലാ പാപങ്ങളും ചുമ്മാ എഴുതിത്തള്ളി. അത് അപ്പു പറഞ്ഞ നേരത്തെ ആ ഓഷ്യൻ മുഴുവൻ ബ്ലാക്കാ, പക്ഷെ ഒരു ഡ്രോപ്പ് ബ്ലഡ് വന്നപ്പോൾ അത് മുഴുവൻ വൈറ്റായി. എങ്ങനെയാണെന്നറിയാവോ? ഇതാ കർത്താവിന്റെ പ്രത്യേകത. നമ്മുടെ എല്ലാ പാപങ്ങളെയും, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയിരുന്നാലും അതിനെ പഞ്ഞി പോലെ ആക്കും. സൗരങ്ങളെ, ഇത് കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ക്ഷമിക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിച്ചോണം. സെറ്റിൽ എവരി റിലേഷൻഷിപ്പ്, സെറ്റിൽ എവരി റിലേഷൻഷിപ്പ്. എല്ലാ ബന്ധങ്ങളും പരിശോധിച്ചോണം ഈ ദിവസങ്ങളിൽ. ചെക്ക് യുവർ റിലേഷൻഷിപ്സ്. വീട്ടുകാരുമായിട്ടുള്ള ബന്ധം, അപ്പനുമായിട്ടുള്ള ബന്ധം പരിശോധിച്ചോണം എങ്ങനെയുണ്ട്. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, ഒന്ന് വീട്ടിൽ ചെന്ന ഓരോരുത്തരുടെയും പേരെഴുതി ഒന്ന് ലിസ്റ്റ് നോക്കണം. എന്റെ അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? അയലോക്കാരുമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പം ഒരാളോട് പോലും പിണക്കമില്ലാതെ, ഹൃദയത്തിൽ പിണക്കമില്ലാതെ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ എത്രത്തോളം പോകാമോ അത്രത്തോളം പോയി ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തോണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ന്യായവിധി ദിവസത്തില് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. കാരണം എന്നറിയോ, സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഒന്ന്, കർത്താവിനോടുള്ള സ്നേഹം; രണ്ട്, മറ്റ് സഹോദരങ്ങളോടുള്ള സ്നേഹം. ഞാൻ പറയട്ടെ സഹോദരങ്ങൾ, ഇന്ന് എപ്പോഴെങ്കിലും ഒരല്പസമയം നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്ന് പരിശോധിക്കണം. ഏതെങ്കിലും ബന്ധങ്ങളില് നിങ്ങൾക്ക് ചെയ്യാവുന്നത്ര ചെയ്താൽ മതി. ഈ ബന്ധത്തില് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്രയും നമ്മൾ ചെയ്യുക. അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ അവർ മിണ്ടിയില്ലെന്ന് വരും, ചിലപ്പോൾ അവർ ചീത്ത പറഞ്ഞു പറയും. ദാറ്റ് ഈസ് അപ് ടു ദം. നിങ്ങളത് ബോധർ ചെയ്യണ്ട. കാരണം നമ്മുടെ കർത്താവിനെയും ചീത്ത വിളിച്ചിട്ടുണ്ട്, കർത്താവിന്റെയും താടിരോമങ്ങൾ പിഴുതിട്ടുണ്ട്, കർത്താവിനെ കുറിച്ച് പറയാവുന്ന മോശമായ വാക്കുകൾ മുഴുവൻ പറഞ്ഞു, അത്രയും നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. കർത്താവിനെ പിശാചെന്നും ബേസവൂലെന്നും അവൻ ഭ്രാന്തനെന്നും ഒക്കെ കർത്താവിനെ വിളിച്ചത്. അതിൽ കൊള്ളൊന്നും നമ്മളെ വിളിക്കുന്നില്ലല്ലോ. ബട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുക, സെറ്റിൽ ഇറ്റ്. അങ്ങനെയാണല്ലോ മെച്ചവൻ. എന്തറിയോ, കർത്താവിന്റെ വരവെന്ന് കേൾക്കുമ്പം അയ്യോ എന്ന് പറയേണ്ട കാര്യമില്ല. ന്യായവിധി ദിവസത്തില് ധൈര്യത്തോടെ നമ്മൾ നിൽക്കും. കാരണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. എപ്പോഴാണ് സ്നേഹിക്കാൻ പറ്റുന്നറിയോ? എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ പറ്റാത്തതും കൂടെ പറഞ്ഞേക്കാം ഞാൻ. കാരണം എന്നെ കർത്താവ് സ്നേഹിക്കുന്നതിൻ്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അറിയാത്തതുകൊണ്ടാണ് എനിക്ക് വളരെ സ്നേഹിക്കാൻ പറ്റാത്തത്. എന്നെ എത്രത്തോളം കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റാത്തത്. എന്റെ എത്രത്തോളം പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു എന്നുള്ളത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ പാപങ്ങൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞു, അതായത് തെറ്റിയത് രണ്ടുമൂന്ന് പേരെ എന്റെ അടുക്ക് കൊണ്ടുവന്നു. കോട്ട് റെഡ് ഹാൻഡഡ്, തുണ്ടി സഹിതം പിടിച്ചെന്ന് പറയത്തില്ലേ. എന്റെ മനസ്സിൽ രണ്ട് വർത്താനം പറയണം, ഇവന്മാരെ വിട്ട ശരിയാത്തില്ല, ആഹാ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള ചിന്തകളുമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് രാവിലെ പ്രസംഗിച്ച പ്രസംഗം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. പാപിനിയായ സ്ത്രീ തുണ്ടി സഹിതം പിടിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പാപമില്ലാത്തവർ കല്ലെറിയട്ടെന്ന് പറഞ്ഞ് യേശു മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സ്ത്രീയെ നിന്നെ ആരും വിധിച്ചില്ലേ? അവൾ പറഞ്ഞില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബാസോരന്മാരെ ഒരു ചായ കുടിക്കുക, രണ്ട് ബിസ്ക്കറ്റ് കൂടെ കഴിക്കുക. പക്ഷേ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. സ്നേഹത്തിനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സ്നേഹത്തിനല്ലാതെ ആരുടെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല കേട്ടോ. നമ്മള് നമ്മളുടെ ശകലം സ്നേഹിച്ചു നോക്കും, പിന്നെ നമ്മൾ വേറെ ആയുധം എടുക്കും. എന്തിന്റെ ആയുധം എന്നറിയോ? വെറുപ്പിന്റെ ആയുധം, ഏറ്റുമുട്ടുന്ന ആയുധം. നമ്മളങ്ങനെയാ, നമ്മൾ പറഞ്ഞറിയോ, ഓ ഞാൻ നോക്കി പരാജയപ്പെട്ടതാ. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ആയുധം മാറ്റും. സ്നേഹത്തിന്റെ ആയുധം കൊണ്ട് പോരാടുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ വെറുപ്പിന്റെ ആയുധം, മിണ്ടാതിരിക്കുക എന്നുള്ള ആയുധം, ഇതൊക്കെയാണ് നമ്മൾ പ്രയോഗിക്കുന്നേ. നേടത്തില്ല കേട്ടോ, ആരെയും ആരെയും മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, എല്ലാം സ്നേഹത്തിന്റെ പേരിൽ സഹിക്കുന്ന ഒരു വ്യക്തിക്ക് അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയും, രൂപാന്തരപ്പെടുത്താൻ കഴിയും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ന്യായവി ദിവസത്തിൽ ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിക്കുകയും
മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.